ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. ഏഴാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. മദ്യനയ അഴിമതിക്കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതി ചേർക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരായി ചമഞ്ഞ് സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വിവിധ യൂണിയനുകളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ചർച്ച നടത്തും. കനേഡിയൻ എഴുത്തുകാരിയും നൊബേൽ സമ്മാന ജേതാവുമായ ആലിസ് മൺട്രോ അന്തരിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. ഈ മാസം 20-25 തീയതികളിലും അടുത്ത മാസം 1-നുമാണ് 5-6-7 ഘട്ടങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുക. വിശദാംശങ്ങളിലേക്ക്.
ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണത്തിനായി മണ്ഡലങ്ങളിൽ മുതിർന്ന നേതാക്കളും താരപ്രചാരകരും സജീവ പ്രചാരണം തുടരുകയാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് മഹാരാഷ്ട്രയിലെ ഡിൻഡോരി, കല്യാൺ, ഭിവണ്ടി ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചാരണം നടത്തും. വൈകുന്നേരം മുംബൈയിൽ അദ്ദേഹം റോഡ് ഷോയും നടത്തുന്നുണ്ട്. ഇന്നലെ വാരാണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പ്രധാനമന്ത്രി ഝാർഖണ്ഡിൽ പ്രചാരണത്തിൽ പങ്കെടുത്തിരുന്നു. കേന്ദ്രമന്ത്രി അമിത്ഷാ ഇന്ന് ഒഡീഷയിലെ കട്ടക്കിൽ റോഡ് ഷോയിൽ പങ്കെടുക്കും. കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി ഒഡീഷയിലും പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിലുമാണ് ഇന്ന് പ്രചാരണം നടത്തുന്നത്. ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഉത്തർപ്രദേശിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ബിഎസ്പി നേതാവ് മായാവതി ഉത്തർപ്രദേശിലെ ഭാണ്ഡ ലോക്സഭാ മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഏഴാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പുരോഗമിക്കുന്നു. പത്രിക സമർപ്പിക്കുന്നതിനുള്ള സമയപരിധി ഇന്നലെ അവസാനിച്ചിരുന്നു. വെള്ളിയാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. 7 സംസ്ഥാനങ്ങളിലെയും 1 കേന്ദ്രഭരണ പ്രദേശത്തിലെയും 57 മണ്ഡലങ്ങളിലാണ് ജൂൺ 1 ഏഴാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ജൂൺ 4. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ആം ആദ്മി പാർട്ടിയെ കൂടി പ്രതി ചേർക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡൽഹി ഹൈക്കോടതിയെ അറിയിച്ചു. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ 3 പേരാണ് നിലവിൽ പ്രതിപട്ടികയിലുള്ളത്. ഇത് ആദ്യമായിട്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കേസിൽ പ്രതി ചേർക്കുന്നത്. അനുബന്ധ കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നും ഇഡി കോടതിയെ അറിയിച്ചു. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ പ്രബീർ പുർഗായസ്തയുടെ അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്ന് സുപ്രീംകോടതി. ഇദ്ദേഹത്തെ ഉടൻ വിട്ടയക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജസ്റ്റിസുമാരായ ബി ആർ ഗവായ്, സന്ദീപ് മേത്ത എന്നിവരുടെ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. യുഎപിഎ കേസിൽ ഡൽഹി പോലീസാണ് കഴിഞ്ഞ ഒക്ടോബറിൽ പ്രബീർ പുർഗായസ്തയെ അറസ്റ്റ് ചെയ്തത്. പോലീസായും വിവിധ അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരായും ചമഞ്ഞ് സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. സിബിഐ, നർക്കോട്ടിക്സ് വകുപ്പ്, റിസർവ് ബാങ്ക്, ഇഡി ഉദ്യോഗസ്ഥരാണെന്ന വ്യാജേന ഭീഷണിപ്പെടുത്തുകയും പണം തട്ടുകയും ചെയ്തതായ നിരവധി പരാതികൾ ലഭിച്ച സാഹചര്യത്തിലാണ് അഭ്യർത്ഥന. പോലീസ് സ്റ്റേഷനുകളുടെയും സർക്കാർ ഓഫീസുകളുടെയും മാതൃകയിലുള്ള സ്റ്റുഡിയോകളിൽ നിന്നും വീഡിയോ കോളുകളിൽ ബന്ധപ്പെട്ട ശേഷം ഡിജിറ്റൽ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതായി പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഇത്തരം തട്ടിപ്പിലൂടെ നിരവധി പേർക്ക് വൻ തുകകൾ നഷ്ടമായതായും മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യാന്തര തലത്തിൽ പ്രവർത്തിക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യ ശൃംഖലയാണ് ഈ തട്ടിപ്പിന് പിന്നിലുള്ളത്. ഇത്തരം തട്ടിപ്പിന് ഇരയായാൽ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലോ ഉടൻ റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വിവിധ യൂണിയനുകളുമായി സർക്കാർ ഇന്ന് ചർച്ച നടത്തും. വൈകുന്നേരം 3 ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. ഡ്രൈവിംഗ് ടെസ്റ്റിൽ വരുത്തിയ പരിഷ്കരണത്തെ ചൊല്ലി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പ്രതിഷേധം തുടരുന്നതിനാൽ സംസ്ഥാനത്ത് പലയിടത്തും ടെസ്റ്റ് തടസ്സപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഇന്ന് മുതൽ ഈ മാസം 18 നടക്കും. ഇന്ത്യയ്ക്ക് പുറത്തുള്ള 26 നഗരങ്ങൾ ഉൾപ്പെടെ 379 നഗരങ്ങളിലാണ് ക്യുവെറ്റ് യുജി പരീക്ഷ നടക്കുന്നത്. അതേസമയം ഡൽഹിയിലെ കേന്ദ്രങ്ങളിൽ ഇന്ന് നടത്തേണ്ടിയിരുന്ന പരീക്ഷ മാറ്റിവച്ചതായി എൻടിഎ അറിയിച്ചു. ഈ മാസം 29 തീയതിയിലേക്കാണ് പരീക്ഷ മാറ്റിയത്. പുതുക്കിയ അഡ്മിറ്റ് കാർഡുകൾ പിന്നീട് എൻടിഎയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകളിലേക്ക് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കും. ഏകജാലക സംവിധാനം വഴിയാണ് പ്രവേശനം. അപേക്ഷിക്കാനുള്ള സമയപരിധി ഈ മാസം 25 വരെയാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് അണ്ടർസ്കോർ TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
കനേഡിയൻ എഴുത്തുകാരിയും നൊബേൽ സമ്മാന ജേതാവുമായ ആലീസ് മൺറോ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഒന്റാറിയോയിലെ വസതിയിലായിരുന്നു അന്ത്യം. 60 വർഷത്തിലേറെയായി സാഹിത്യമേഖലയിൽ സജീവമായിരുന്ന അവർ കാനഡയിലെ ഗ്രാമീണ മേഖലകളെ ആസ്പദമാക്കിയാണ് ചെറുകഥകൾ രചിച്ചിരുന്നത്. 2013 നൊബേൽ പുരസ്കാരം ആലീസ് മൺറോയെ തേടിയെത്തിയത്. 1968 ഡാൻസ് ഓഫ് ദി ഹാപ്പി ഷെയ്ഡ്സ് എന്ന ചെറുകഥാ സമാഹാരത്തിലൂടെയാണ് അവർ ജനശ്രദ്ധ നേടുന്നത്. 13 ചെറുകഥാ സമാഹാരങ്ങളും ലൈവ്സ് ഓഫ് ഗേൾസ് ആൻഡ് വിമൺ എന്ന നോവലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാൻ ബുക്കർ പുരസ്കാരം ഉൾപ്പെടെ നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുള്ള ആലീസ് മൺറോയുടെ കഥകൾ റഷ്യൻ എഴുത്തുകാരൻ ആന്റൺ ചെക്കോവിന്റെ സാഹിത്യ സൃഷ്ടികളുമായിട്ടാണ് താരതമ്യം ചെയ്യപ്പെടുന്നത്. LTTE നിരോധനം 5 വർഷത്തേക്ക് കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. രാജ്യത്തിന്റെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും സംഘടന ഭീഷണിയായി തുടരുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷയ്ക്ക് LTTE ഗുരുതരമായ ഭീഷണി ഉയർത്തിയതാണ് നിരോധനത്തിന് കാരണമെന്നും ആഭ്യന്തര മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. രാജസ്ഥാനിൽ ജുൻജുനു ജില്ലയിലെ കോലിഹാർ ഖനിയിൽ കുടുങ്ങിയ ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡിന്റെ 3 ജീവനക്കാരെ രക്ഷപ്പെടുത്തി. മറ്റുള്ളവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജീവനക്കാരെ ഖനിക്കുള്ളിലേക്ക് എത്തിക്കുന്ന ലിഫ്റ്റ് തകർന്നാണ് 14 പേർ ഉള്ളിൽ കുടുങ്ങിയത്. സഹായം നൽകുന്നതിനായി മെഡിക്കൽ സംഘവും ആംബുലൻസുകളും സ്ഥലത്ത് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് മെയ് 20 രാവിലെ 10 കരിപ്പൂർ ഹജ്ജ് ഹൌസിൽ തുടങ്ങും. വൈകിട്ട് 4:30 ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങ്. 21 പുലർച്ചെ 12:05 ആദ്യ ഹജ്ജ് വിമാനം കരിപ്പൂരിൽ നിന്നും പുറപ്പെടും. 166 തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ ജിദ്ദയിലേക്ക് പുറപ്പെടുക. മെയ് 26 കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. ജൂൺ 1 കണ്ണൂരിൽ നിന്നും യാത്ര തുടങ്ങും. സംസ്ഥാനത്ത് കോഴിക്കോട്, കണ്ണൂർ, കൊച്ചി എന്നീ 3 എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇത്തവണയും ഹജ്ജ് വിമാനങ്ങൾ പുറപ്പെടുന്നത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പുറപ്പെടുന്നത് ഈ വർഷമാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ഗുവാഹട്ടിയിലാണ് മത്സരം. നിലവിൽ 16 പോയിന്റുമായി രാജസ്ഥാൻ 2 സ്ഥാനത്താണ്. പ്ലേ ഓഫിൽ നിന്ന് പഞ്ചാബ് നേരത്തെ തന്നെ പുറത്തായിരുന്നു. ഇന്നലെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 19 പരാജയപ്പെടുത്തി. ഡൽഹി ഉയർത്തിയ 209 വിജയലക്ഷ്യം പിന്തുടർന്ന ലക്നൌവിന് നിശ്ചിത 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 189 എടുക്കാനേ സാധിച്ചുള്ളൂ. വനിതാ ടേബിൾ ടെന്നീസ് റാങ്കിംഗിൽ മികച്ച നേട്ടം സ്വന്തമാക്കി ഇന്ത്യൻ താരം മണിക ബത്ര. സിംഗിൾസ് റാങ്കിംഗിൽ 24 സ്ഥാനത്തേക്ക് ഉയർന്നാണ് കരിയറിലെ ഏറ്റവും മികച്ച മുന്നേറ്റം മണിക ബത്ര കാഴ്ചവച്ചത്. ലോക റാങ്കിംഗിൽ ടോപ്പ് 25ലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതാ പാഡ്ലറാണ് മണിക. ഇതോടെ ടേബിൾ ടെന്നീസ് സിംഗിൾസിൽ ഇന്ത്യൻ താരം ജി സത്യന്റെ 5 വർഷം പഴക്കമുള്ള റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ് മണിക ബത്ര. സിംഗപ്പൂരിന്റെ 4-ാമത്തെ പ്രധാനമന്ത്രിയായി ലോറൻസ് വോങ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം അധികാരത്തിൽ നിന്ന് പടിയിറങ്ങിയ ലീ സിയൻ ലോങ്ങിന്റെ പിൻഗാമിയായിട്ടാണ് 51-കാരനായ വോങ് അധികാരത്തിലെത്തുന്നത്. കോവിഡിനെതിരായ വിജയകരമായ പോരാട്ടം ഏകോപിപ്പിച്ചതിലൂടെ ലോകശ്രദ്ധ നേടിയ നേതാവായിരുന്നു ലോറൻസ് വോങ്. തെക്കൻ ഗസയിലെ റഫയിൽ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ. ദശലക്ഷക്കണക്കിന് ആളുകൾ അഭയം പ്രാപിച്ചിരുന്ന ജനവാസ മേഖലകളിലേക്ക് ഇസ്രായേൽ സൈന്യം എത്തിയതായാണ് വിവരം. വടക്കൻ ഗസയിലെ ജബാലിയയിലും ഇസ്രായേലിന്റെ ശക്തമായ ആക്രമണം തുടരുകയാണ്. അതേസമയം ഇസ്രായേൽ സൈനിക വ്യൂഹത്തിനു നേരെ പ്രത്യാക്രമണം നടത്തിയതായി ഹമാസിന്റെ സായുധ വിഭാഗം അറിയിച്ചു. റഫയിലെ കടന്നാക്രമണവുമായി ബന്ധപ്പെട്ട് അടിയന്തര നടപടി ആവശ്യപ്പെട്ട് ദക്ഷിണാഫ്രിക്ക മുന്നോട്ട് വച്ച ഹർജി നാളെയും മറ്റന്നാളുമായി അന്താരാഷ്ട്ര നീതിന്യായ കോടതി ചർച്ച ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം രാജ്യത്ത് ഊർജിതമായി തുടരുന്നു. 7-ാം ഘട്ടത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന്. മദ്യനയ അഴിമതിക്കേസിൽ ആം ആദ്മി പാർട്ടിയെ പ്രതിചേർക്കുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരായി ചമച്ച് സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങളെക്കുറിച്ച് ജാഗ്രത പുലർത്തണമെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വിവിധ യൂണിയനുകളുമായി സംസ്ഥാന സർക്കാർ ഇന്ന് ചർച്ച നടത്തും. കനേഡിയൻ എഴുത്തുകാരിയും നൊബേൽ സമ്മാന ജേതാവുമായ ആലീസ് മൺറോ അന്തരിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് പഞ്ചാബ് കിങ്സുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു.